അധ്യായം 22. യോഹന്നാൻ്റെ കാരാഗ്രഹവാസവും മരണവും. വിശുദ്ധ മത്തായി 11:1-11, 14:1-11, മർക്കോസ് 6:17-28, ലൂക്കോസ് 7:19-28. ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് ആദ്യമായി പ്രഖ്യാപിച്ചത് യോഹന്നാൻ സ്നാപകനായിരുന്നു. പീഡനവും ഒന്നാമതായി സഹിച്ചതും യോഹന്നാനായിരുന്നു. മരുഭൂമിയിലെ സ്വതന്ത്രമായ വായു ശ്വസിച്ചിരുന്ന യോഹന്നാൻ തുറങ്കിലടയ്ക്കപ്പെട്ടു. ഹെരോദാവ് അന്തിപ്പാസിൻ്റെ കോട്ടയിൽ ആയിരുന്നു യോഹന്നാൻ തടവിലാക്കപ്പെട്ടത്. അന്തിപ്പാസിൻ്റെ ഭരണസീമയിലുള്ള യോർദാൻ്റെ കിഴക്ക് ഭാഗമായിരുന്നു യോഹന്നാൻ്റെ പ്രവർത്തന രംഗം. ഹെരോദാവ് യോഹന്നാൻ്റെ പ്രസംഗം കേട്ടിരുന്നു. മാനസാന്തരത്തിനായുള്ള ആഹ്വാനം കേട്ടപ്പോൾ ദുർവൃത്തനായ രാജാവ് നടുങ്ങി. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവൻ്റെ വചനം കേട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. യോഹന്നാൻ തുറന്ന മനസ്സോടെ രാജാവിനോട് സംസാരിച്ചു. സഹോദര ഭാര്യയുമായുള്ള രാജാവിൻ്റെ അവിഹിത ബന്ധത്തെ യോഹന്നാൻ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ നിശ്ചിതമായി വിമർശിച്ചു. തന്നെ ബന്ധനസ്ഥനാക്കിയ ജഡീയ മോഹിയാവുന്ന ചങ്ങലയെ തകർക്കുവാൻ ഹെരോദാവ് കുറച്ചു കാലത്തേക്കെങ്കിലും ബലഹീന മനസ്സോടെ ശ്രമിച്ചു. എന്നാൽ അവൻ ദുഷ്ടസ്ത്രീയായ ഹെരോദ്യയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു. യോഹന്നാനെ കാരാഗ്രഹത്തിലടയ്ക്കുവാൻ പ്രതികാര മൂർത്തിയായിരുന്ന ഹെരോദ്യ രാജാവിനെ പ്രേരിപ്പിച്ചു. മരുഭൂമിയിലെ യോഹന്നാൻ്റെ ജീവിതം കർമ്മനിരതമായിരുന്നു. കാരാഗ്രഹ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായ മ്ലാനതയും നിഷ്ക്രിയത്വവും യോഹന്നാനെ തകർത്തു. മുഷിപ്പനായ ദിനങ്ങൾ ഓരോന്നായി പിന്നിട്ടുകൊണ്ടിരുന്നപ്പോൾ നിരാശയും സംശയവും അവനെ ബാധിച്ചു. എങ്കിലും ശിഷ്യന്മാർ യോഹന്നാനെ കൈവിട്ടിരുന്നില്ല. കാരാഗ്രഹത്തിൽ വരുവാനും തങ്ങളുടെ ഗുരുവിനെ കാണുവാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. അവർ യോഹന്നാനോട് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും യേശുവിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ തടിച്ചുകൂടുന്ന ജനാവലിയെക്കുറിച്ചും പറഞ്ഞു. ഈ നവാഗതൻ മശിഹായാണെങ്കിൽ എന്തുകൊണ്ട് യോഹന്നാൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് അവർ ചോദിച്ചു. മശിഹായുടെ മുന്നോടിയായി വന്നവനെ തടവിൽ കിടക്കുവാനും ഒരുപക്ഷെ കൊല്ലപ്പെടുവാനും എങ്ങനെ അനുവദിക്കും? ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ചില ഫലങ്ങൾ ഉളവാക്കുവാൻ കഴിയാതിരുന്നില്ല. സംശയങ്ങൾക്ക് ഇടം കൊടുക്കാതിരുന്ന യോഹന്നാനിൽ സംശയത്തിൻ്റെ മുളകൾ നാം പെട്ടു. യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ വാക്കുകൾ സാത്താനെ സന്തോഷിപ്പിച്ചു. കർത്താവിൻ്റെ മുന്നോടിയായി വന്നവൻ്റെ ഹൃദയത്തിൽ സംശയങ്ങൾ നാം പെട്ടപ്പോൾ സാത്താൻ ആഹ്ലാദചിത്തനായി. ഒരു നല്ല മനുഷ്യൻ്റെ സുഹൃത്തുക്കളെന്ന് അവകാശപ്പെടുന്ന എത്ര പേരാണ് അയാളെ നശിപ്പിക്കുവാൻ ശത്രുക്കളായി രൂപാന്തരപ്പെടുന്നത്? തങ്ങളുടെ സുഹൃത്തിനോട് വിശ്വസ്ത പ്രകടിപ്പിക്കുവാനുള്ള വ്യഗ്രതയിൽ അവർ സുഹൃത്തിൻ്റെ നാശത്തിന് വഴിയൊരുക്കുന്നു. അവരുടെ വാക്കുകൾ ശക്തി പകരുന്നതിന് പകരം ഹൃദയത്തെ ബലഹീനമാക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ യോഹന്നാനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചിരുന്നില്ല. ദാവീദിൻ്റെ സിംഹാസനത്തെ യേശു പുനഃസ്ഥാപിക്കുമെന്ന് യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്നു. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ യേശു രാജകീയമായ അധികാരങ്ങൾക്ക് വേണ്ടി ഒരു ശ്രമവും നടത്തിയില്ല. ഇത് യോഹന്നാനെ ചിന്താകുലനാക്കി. കർത്താവിന് വഴിയൊരുക്കുന്നതിന് യെശയ്യാവിൻ്റെ പ്രവചനം നിവൃത്തിയാകേണ്ടതാണെന്ന് യോഹന്നാൻ ജനത്തോട് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ താഴ്വരയും നികന്നും എല്ലാ കുന്നും താഴ്ന്നും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. മനുഷ്യൻ്റെ അഹംഭാവവും അധികാരവുമാകുന്ന കുന്നുകൾ നീക്കം ചെയ്യപ്പെട്ടോ എന്ന് യോഹന്നാൻ നോക്കി. മശിഹായെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞിരുന്നു, വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കടാത്തതയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്ന യോഹന്നാൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും കർത്താവ് സ്വയം വെളിപ്പെടുത്തണമെന്നായിരുന്നു. പാപത്തെ ആരിൽ കണ്ടാലും നിർഭയമായി ശകാരിച്ചുകൊണ്ട് യോഹന്നാൻ തൻ്റെ ദൗത്യം നിർവഹിച്ചു. ഹെരോദാവിൽ പാപം കണ്ടപ്പോൾ അതിനെ നിശ്ചിതമായി വിമർശിക്കുന്നതിനുള്ള ധാർമ്മിക ധീരത യോഹന്നാനുണ്ടായിരുന്നു. തൻ്റെ ദൗത്യ നിർവഹണത്തിൽ യോഹന്നാൻ സ്വന്തം ജീവനെപ്പോലും തൃണവൽക്കരിച്ചിരുന്നു. യോഹന്നാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തൻ്റെ പ്രതീക്ഷ യൂദയിലെ സിംഹമായ യേശു മർദ്ദകൻ്റെ പിടിയിൽ നിന്ന് തന്നെയും തന്നെപ്പോലെയുള്ള മറ്റ് മർദ്ദരെയും മോചിതരാക്കുമെന്നായിരുന്നു. എന്നാൽ യേശു അത് ചെയ്യാതെ ജനങ്ങളോട് ഉപദേശിച്ചും രോഗികളെ സൗഖ്യമാക്കിയും ശിഷ്യന്മാരെ ചേർത്തുകൊണ്ടും നടക്കുന്നതിൽ സംതൃപ്തനായി കഴിയുന്നുവെന്ന് യോഹന്നാന് തോന്നി. ദരിദ്രനും മർദ്ദരും വിലപിക്കുന്നവരും ഹെരോദാവും കാമുകയും തങ്ങളുടെ സ്വേച്ഛ അനുസരിച്ച് ജീവിക്കുകയും റോമൻ നുഖം ഇസ്രായേലിൻ്റെ മേൽ അനുദിനം ഭാരമായിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിച്ച് തങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നുവെന്ന് യോഹന്നാൻ കരുതി. മരുഭൂമിയിലെ പ്രവാചകനായിരുന്ന യോഹന്നാന് ഇതെല്ലാം ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. പീഡിപ്പിക്കപ്പെട്ട അവൻ്റെ ആത്മാവിനോട് പിശാച് മന്ത്രണം ചെയ്തുകൊണ്ടിരുന്നു. ഭയത്തിൻ്റെ കരിനിഴൽ യോഹന്നാനെ ആവരണം ചെയ്തു. ഞങ്ങൾ കാത്തിരുന്ന മശിഹ ഇതുവരെയും വന്നു കഴിഞ്ഞില്ലെന്നോ? താൻ വഹിച്ച ദൂതിൻ്റെ അർത്ഥമെന്താണ്? താൻ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ ഫലത്തിൽ യോഹന്നാൻ അതീവ നിരാശനായിത്തീർന്നു. യോശിയാവിൻ്റെയും എസ്രായുടെയും കാലത്ത് ന്യായപ്രമാണം ജനത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോഴുണ്ടായ അതേ പ്രതികരണം താൻ നൽകിയ ദൂതിന് ലഭിക്കുമെന്ന് യോഹന്നാൻ പ്രതീക്ഷിച്ചു. നെഹെമ്യാവ് 8:9-2 ദിനവൃത്താന്തം 34. ജനങ്ങളിൽ ആഴമേറിയ അനുതാപവും ദൈവത്വങ്ങളിലേക്ക് തിരിച്ചു വരുവാനുള്ളതായ താല്പര്യവും ഉണ്ടായെന്ന് യോഹന്നാൻ കരുതി. ഈ ദൗത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി തൻ്റെ ജീവിതം യോഹന്നാൻ സമർപ്പിച്ചിരുന്നു. അത് വ്യർത്ഥമായിത്തീർന്നോ? തന്നോടുള്ള സ്നേഹത്താൽ തൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അവിശ്വസിക്കുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ അസ്വസ്ഥനായി. അവർക്ക് വേണ്ടി താൻ ചെയ്ത പ്രയത്നവും വൃഥാവായോ? തൻ്റെ ദൗത്യ നിർവഹണത്തിൽ അവിശ്വസ്തനായതുകൊണ്ടാണോ താൻ ഇപ്പോൾ തൻ്റെ വേലയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത്? വാഗ്ദത്ത വിമോചകൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വിളിക്ക് യോഹന്നാൻ വിശ്വസ്തനായിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ യേശു പീഡകനെ തോൽപ്പിക്കുകയും യേശുവിൻ്റെ ദൗത്യവാഹകനായി തന്നെ മോചനാക്കുകയും ചെയ്യുകയില്ലായിരുന്നുവോ? എന്നാൽ ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തെ യോഹന്നാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദവും താഴേക്കിറങ്ങിയ പ്രാവും യേശുവിൻ്റെ കളങ്കമറ്റ പരിശുദ്ധിയും താൻ രക്ഷകൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിച്ചതും പ്രവചന രേഖകളുടെ സാക്ഷ്യവും ഇവയെല്ലാം നസ്രയനായ യേശു വാഗ്ദത്ത മശിഹയെക്കുറിച്ച് സാക്ഷീകരിച്ചു. തൻ്റെ സംശയങ്ങളും ഉത്കണ്ഠകളും മറ്റുള്ളവരെ അറിയിക്കുവാൻ യോഹന്നാന് മനസ്സിലായിരുന്നു. യേശുവിനോട് തൻ്റെ ചോദ്യം അറിയിക്കുവാൻ യോഹന്നാൻ തീരുമാനിച്ചു. തൻ്റെ രണ്ട് ശിഷ്യന്മാരെയാണ് ഈ ചുമതല യോഹന്നാൻ പരമേൽപ്പിച്ചത്. രക്ഷകനുമായുള്ള കൂടിക്കാഴ്ച അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുമെന്നും തങ്ങളുടെ സഹോദരന്മാർ ആ ഉറപ്പ് കൊണ്ടുവരുമെന്നും യോഹന്നാൻ പ്രതീക്ഷിച്ചു. ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് തനിക്കു വേണ്ടിയും തൻ്റെ ഉറപ്പിൻ്റെ വാക്കുകൾ ലഭിക്കുമെന്ന് യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പ്രഖ്യാപിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ 1:29-30. എന്നാൽ വരുവാനുള്ളവൻ നീയോ എന്ന ചോദ്യം ഏറ്റവും കൈപ്പേറിയതും മനുഷ്യ പ്രകൃതത്തിന് നിരാശ നൽകുന്നതുമായിരുന്നു. ക്രിസ്തുവിൻ്റെ വിശ്വസ്ത മുന്നോടിയായി യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടപ്പോൾ സ്വാർത്ഥത അന്വേഷിക്കുന്ന പുരുഷാരത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുവാനാണ് ഉള്ളത്? യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കർത്താവ് ഉടനടി ഉത്തരം നൽകിയില്ല. യേശുവിൻ്റെ നിശബ്ദതയിൽ അവർ അത്ഭുതം കൂറിയിരുന്നപ്പോൾ രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും സൗഖ്യം പ്രാപിക്കുവാനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയായിരുന്നു. അന്ധന്മാർ തപ്പിത്തടഞ്ഞ് ആൾക്കൂട്ടത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരുന്നു. എല്ലാ നിലകളിലുമുള്ള രോഗികൾ ചിലർ സ്വയം നടന്നും മറ്റു ചിലർ പരിഹാസത്തോടുകൂടിയും യേശുവിൻ്റെ സന്നിധിയിൽ തിരക്കിട്ട് വരുന്നുണ്ടായിരുന്നു. ശക്തനായ ദിവ്യ സൗഖ്യദായകൻ്റെ ശബ്ദം ബദിരരുടെ കാതുകളിലേക്ക് കടന്നു ചെന്നു. അവൻ്റെ ഒരു വാക്ക്, ഒരു സ്പർശനം അന്ധന്മാരുടെ കണ്ണുകളെ തുറന്നു. അവരുടെ നയനങ്ങൾ പകലിൻ്റെ പ്രകാശം കണ്ടു. പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ, തങ്ങൾക്ക് സൗഖ്യം നൽകിയ വിമോചകൻ്റെ മുഖം എന്നിവ അവർ ദർശിച്ചു. യേശു രോഗത്തെ ശാസിക്കുകയും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം നൽകുകയും ചെയ്തു. മരണാസന്നരായവരുടെ കാതുകളിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയും അവർ ആരോഗ്യവും ചൈതന്യമുള്ളവരായി എഴുന്നേൽക്കുകയും ചെയ്തു. പിശാചിൽ ബാധിച്ചവരെ, തളർച്ച ബാധിച്ചവർ അവൻ്റെ ശബ്ദം കേട്ട് അനുസരിച്ചു. അവരുടെ മാനസിക വിഭ്രാന്തി അവരെ വിട്ടുപോയി. അവർ യേശുവിനെ നമസ്കരിച്ചു. രോഗികളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നതോടൊപ്പം യേശു അവരെ പഠിപ്പിച്ചു പോന്നു. റബിമാർ അശുദ്ധരെന്ന് മുദ്രയടിച്ച് തള്ളിക്കളഞ്ഞ പാവപ്പെട്ടവരായ കൃഷിവല്ലന്മാരും തൊഴിലാളികളും യേശുവിൻ്റെ അരികെ വന്ന് നിത്യജീവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഇവയെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കെ ഒരു പകൽ കടന്നുപോയി. ഒടുവിൽ യേശു ആ ശിഷ്യന്മാരെ വിളിച്ച് അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് യോഹന്നാനോട് പോയി അറിയിപ്പാൻ പറഞ്ഞു. ഞങ്ങൾ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നുകൂടെ യേശു പറഞ്ഞു. ലൂക്കോസ് 7:23. കഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിൻ്റെ ആവശ്യങ്ങൾക്കായി യേശുവിൻ്റെ ദൈവികത്വം ഉപയോഗപ്പെടുന്നത് അവർ കണ്ടു. മനുഷ്യൻ്റെ താഴ്ച ഭവിച്ച പ്രകൃതി സ്വീകരിച്ച യേശു തൻ്റെ മൗത്വത്തെ പ്രകടമാക്കി. ശിഷ്യന്മാർ തങ്ങൾക്ക് ലഭിച്ച ദൂത് യോഹന്നാനെ ധരിപ്പിച്ചു. യോഹന്നാന് സംതൃപ്തിയായി. മശിഹായെ സംബന്ധിച്ചുള്ള പ്രവചനം യോഹന്നാൻ ഓർത്തു. എളിയവരോട് സ്വതർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം കൊടുപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാവ് 61:1-2. തൻ്റെ പ്രവൃത്തികൾ താൻ മെസ്സിയാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ രാജ്യം എപ്രകാരമെന്ന് സ്ഥാപിക്കുവാൻ പോകുന്നുവെന്നും ക്രിസ്തു കാണിച്ചു. മരുഭൂമിയിൽ ഏലിയാവിന് ലഭിച്ച അതേ സത്യം യോഹന്നാനെ തുറന്നു കാണിച്ചു കൊടുത്തു. ഏലിയാവിന് യഹോവ വെളിപ്പെട്ട രീതി ഇപ്രകാരമായിരുന്നു. ഇതാ യഹോവ കടന്നുപോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയ്. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. 1 രാജാക്കന്മാർ 19:11-12. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടത് ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾ കൊണ്ടോ സിംഹാസനങ്ങളെ കീഴ്മേൽ മറിച്ചുകൊണ്ടോ അല്ല, കാരുണ്യം കാട്ടുന്ന ജീവിതം കൊണ്ടും സ്വയത്യാഗം കൊണ്ടും മനുഷ്യഹൃദയങ്ങളോട് സംസാരിക്കുന്നതിലൂടെ അത്രേ. യോഹന്നാൻ സ്നാപകൻ്റെ സ്വയത്യാഗത്തിലൂന്നിയ ജീവിത തത്വം തന്നെയായിരുന്നു മശിഹായുടെ രാജ്യത്തിൻ്റെയും തത്വം. ഇസ്രയേലിലെ നേതാക്കന്മാരുടെ തത്വങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഘടകവിരുദ്ധമായിരുന്നു എന്ന് യോഹന്നാന് നല്ലവണ്ണം അറിയാമായിരുന്നു. ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ തെളിയിക്കുന്ന സത്യങ്ങൾ തനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നെങ്കിലും റവിമാർക്ക് അവ തെളിവുകളായിരുന്നില്ല. അവർ കാത്തിരുന്നത് വാഗ്ദത്ത മശിഹായായിരുന്നില്ല. രക്ഷകൻ്റെ പ്രവർത്തനവും തൻ്റെ ദൗത്യവും യഹൂദ നേതൃത്വത്തിൻ്റെ വെറുപ്പും വിദ്വേഷവും മാത്രമേ നേടുകയുള്ളൂവെന്ന് യോഹന്നാൻ മനസ്സിലാക്കി. ക്രിസ്തു മട്ടോളം കുടിക്കാനിരുന്ന പാനപാത്രത്തിൽ നിന്നുമാണ് താനും കുടിക്കുന്നതെന്നും യോഹന്നാൻ ഗ്രഹിച്ചു. എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന യേശുവിൻ്റെ പ്രസ്താവന യോഹന്നാൻ ലഭിച്ച ദേഹകലർന്നൊരു ശാസനയായിരുന്നു. ആ ശാസന യോഹന്നാന് പ്രയോജനം ചെയ്തു. ക്രിസ്തുവിൻ്റെ ജീവിത ദൗത്യം യോഹന്നാൻ ശരിയായി മനസ്സിലാക്കി. ജീവിച്ചാലും മരിച്ചാലും താൻ സ്നേഹിക്കുന്ന സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന് പൂർണ്ണമായി ദൈവസന്നിധിയിൽ യോഹന്നാൻ കീഴടങ്ങി. യോഹന്നാൻ്റെ ശിഷ്യന്മാർ പോയി കഴിഞ്ഞതിന് ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് ജനത്തോട് പറഞ്ഞു. ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിലെ അടയ്ക്കപ്പെട്ട വിശ്വസ്ത സാക്ഷിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ യേശുവിൻ്റെ ഹൃദയം അനുകമ്പാപൂർണമായി. ദൈവം യോഹന്നാനെ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്നോ പരീക്ഷണഘട്ടത്തിൽ യോഹന്നാൻ്റെ വിശ്വാസം തകർന്നുവെന്നോ ജനം ചിന്തിക്കരുതെന്ന് യേശു ആഗ്രഹിച്ചു. നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി, കാറ്റിനാൽ ഉലയുന്ന ഓടയോ? യോഹന്നാൻ കരയിൽ വളർന്നിരുന്ന കാറ്റിലാടിയുലയുന്ന നീണ്ട ഞാങ്ങണകൾ യോഹന്നാൻ്റെ ദൗത്യത്തിനെതിരായി നിലകൊണ്ട റബിമാരെ സാദൃശ്യീകരിക്കാൻ ഉത്തമ ഉദാഹരണമായിരുന്നു. ജനവികാരമാകുന്ന കാറ്റിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു. ഹൃദയങ്ങളെ തുളച്ചില്ലുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ദൂതുകളെ ചെവിക്കൊള്ളുവാൻ അവർ വിനയം കാട്ടിയില്ല. അതേസമയം ജനങ്ങളെ ഭയന്ന് അവർ യോഹന്നാൻ്റെ പ്രവർത്തനങ്ങളെ പരസ്യമായി എതിർക്കുവാനും മടിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതുവാഹകൻ അങ്ങനെയായിരുന്നില്ല. ക്രിസ്തുവിന് ചുറ്റും കൂടിയിരുന്ന ജനക്കൂട്ടം യോഹന്നാൻ സ്നാപകൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളായിരുന്നു. പാപത്തെ അവൻ നിർഭയം വിമർശിച്ചിരുന്നത് അവർ കേട്ടിരുന്നു. സ്വനീതിയിൽ ആശ്രയിച്ചിരിക്കുന്ന പരീശന്മാരോടും സദൂഖ്യരോടും ഹെരോദാ രാജാവിനോടും രാജാവിൻ്റെ പരിവാരങ്ങളോടും പ്രഭുക്കന്മാരോടും പടയാളികളോടും സാധാരണ ജനങ്ങളോടും യോഹന്നാൻ വ്യക്തമായ ഭാഷയിൽ സംസാരിച്ചിരുന്നു. മുഖസ്തുതിയിലോ മുൻവിധിയോടുകൂടിയുള്ള പെരുമാറ്റത്തിലോ വീണുപോകുന്ന ഞാങ്ങണയായിരുന്നില്ല യോഹന്നാൻ. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂത് പ്രസംഗിച്ചപ്പോൾ ദൈവത്തോടുണ്ടായിരുന്ന അതേ വിശ്വസ്തതയും നീതിക്ക് വേണ്ടിയുള്ള തീക്ഷ്ണതയും കാരാഗ്രഹത്തിൽ കിടന്നിരുന്നപ്പോഴും യോഹന്നാനുണ്ടായിരുന്നു. തത്വങ്ങളോടുള്ളതായ വിശ്വസ്തതയിൽ യോഹന്നാൻ പാറ പോലെ ഉറച്ചവനായിരുന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി, മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവർ രാജ്യഗ്രഹങ്ങളിലല്ലോ. തൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാപങ്ങളെയും അതിക്രമങ്ങളെയും ശാസിക്കുന്നതിനത്ര യോഹന്നാൻ വിളിക്കപ്പെട്ടത്. തന്നെ പരമേൽപ്പിച്ച ദൗത്യത്തിന് യോജിച്ചതായിരുന്നു യോഹന്നാൻ്റെ ലളിതവും സ്വത്യാഗത്തിലധിഷ്ഠിതമായ ജീവിതവും. വിലപിടിപ്പുള്ള വസ്ത്രവും ജീവിതാഡംബരങ്ങളും ദൈവദാസന്മാർക്കുള്ള ഓഹരിയല്ല. ലോകത്തിൻ്റെ അധികാരവും ധനവും ഈ ലോകപ്രഭുക്കൾക്കും രാജഗ്രഹങ്ങളിൽ വസിക്കുന്നവർക്കുമത്രേ. യോഹന്നാൻ്റെ വസ്ത്രധാരണ രീതിയും പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വസ്ത്രധാരണ രീതിയും തമ്മിലുള്ളതായ വ്യത്യാസത്തിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ യേശു ആഗ്രഹിച്ചു. ഈ ശ്രേഷ്ഠ അധികാരികൾ വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് തങ്ങളെ മോടി പിടിപ്പിക്കുന്നു. അവർ ബാഹ്യാഡംബരത്തിൽ ഏറ്റവും താല്പര്യം കാണിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് പുകഴ്ച നേടുവാൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിന് ഹൃദയവിശുദ്ധിക്ക് ശ്രമിക്കുന്നതിന് പകരം മനുഷ്യരുടെ പ്രീതി ലഭിക്കുവാൻ അവർ താല്പര്യം കാണിച്ചു. ദൈവത്തോട് വിശ്വസ്തത കാട്ടുന്നതിന് പകരം ലൗകിക സുഖഭോഗങ്ങളോടാണ് തങ്ങൾക്ക് പ്രതിപത്തിയെന്ന് അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി. അല്ല, എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ? അതേ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. യോഹന്നാൻ്റെ ജനനത്തിന് മുമ്പ് സഖര്യാവ് നൽകിയ മുന്നറിയിപ്പിൻ ദൂതൻ പ്രകാരം ഇത് പറഞ്ഞിരിക്കുന്നു, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാവും. യോഹന്നാൻ 1:15. സ്വർഗത്തിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ മഹത്വം ഏതിൽ സ്ഥിതി ചെയ്യുന്നു? അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള മഹത്വമായിരിക്കേയില്ല. ധനമോ സ്ഥാനമോ ഉന്നത കുലത്തിൽ ജനിച്ചുവെന്ന പ്രശംസയോ ബുദ്ധിസാമർഥ്യമോ ഒന്നുമായിരിക്കേയില്ല. സ്വർഗത്തിൻ്റെ ദൃഷ്ടിയിലുള്ള മഹത്വത്തിൻ്റെ അളവുകോൽ ബുദ്ധിശ്രേഷ്ഠത മഹത്വത്തിൻ്റെ മാനദണ്ഡമായി കണക്ക് കൂട്ടിയാൽ സാത്താനായിരിക്കും നമ്മുടെ ബഹുമാനം ആർജിക്കുക. എന്തെന്നാൽ ഒരു മനുഷ്യനും സാത്താൻ്റെ ബുദ്ധിസാമർഥ്യത്തിന് തുല്യനാകയില്ല. സ്വാർത്ഥതയ്ക്കും സ്വയാസ്നേഹത്തിനും മനസ്സ് വിധേയമാക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം ശാപമായിത്തീരും. സാൻമർഗീയ മൂല്യങ്ങളാണ് ദൈവം വിലമതിക്കുന്നത്. സ്നേഹവും വിശുദ്ധിയും ദൈവം ഇഷ്ടപ്പെടുന്ന സദ്ഗുണങ്ങളത്രേ. കർത്താവിൻ്റെ വിലയിരുത്തലിൽ യോഹന്നാൻ വലിയവനായിരുന്നു. സന്നിധിയിൽ അയച്ച ആളുകളുടെ മുമ്പിലും തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെയും യോഹന്നാൻ സ്വയം പുകഴ്ത്തുന്നതിന് പകരം അവരുടെ ശ്രദ്ധയെ വാഗ്ദത്ത മശിഹായിലേക്ക് തിരിച്ചുവിട്ടു. ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുന്നതിൽ യോഹന്നാനുണ്ടായ നിസ്വാർത്ഥ സന്തോഷം മറ്റാരിലുമില്ലാത്ത ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ മരണശേഷം ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടവർ ഇപ്രകാരം പ്രസ്താവിച്ചു: യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരിക്കുന്നു. യോഹന്നാൻ 10:41. ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീറക്കുവാനോ മരിച്ചവരെ ഉയർപ്പിപ്പാനോ യോഹന്നാൻ നിയോഗിതനായിരുന്നില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അധികാരം കൈയാളുന്നവനോട് മോശയുടെ വടിയെടുക്കുവാനും യോഹന്നാനോട് ദൈവം ആവശ്യപ്പെട്ടിരുന്നില്ല. രക്ഷകൻ്റെ വരവിനെ ഉദ്ഘോഷിക്കുന്നതിനും അവൻ്റെ വരവിനായി ജനത്തെ ഒരുക്കുന്നതിനു വേണ്ടിയായിരുന്നു യോഹന്നാൻ ഐക്യപ്പെട്ടത്. തൻ്റെ ദൗത്യം വിശ്വസ്തയോടെ യോഹന്നാൻ നിർവഹിച്ചു. യേശുവിനെക്കുറിച്ചും യോഹന്നാൻ പഠിപ്പിച്ചത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചപ്പോൾ അവൻ പറഞ്ഞു: എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനെക്കുറിച്ച് ഇതേ സാക്ഷ്യം നൽകുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മശിഹായുടെ മുന്നോടിയായി എന്ന നിലയിൽ യോഹന്നാൻ പ്രവാചകരിലും മികച്ചവനായിരുന്നു. ക്രിസ്തുവിൻ്റെ വരവ് വളരെ വിദൂരതയിൽ നിന്ന് മറ്റ് പ്രവാചകന്മാർ ദർശിച്ചപ്പോൾ യോഹന്നാൻ യേശുവിനെ നേരിട്ട് കാണുവാനും യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാനും യേശു ദൈവത്തിങ്കിൽ നയിക്കപ്പെട്ടവനെന്ന സാക്ഷ്യം നൽകുവാനുമുള്ള അവസരം ലഭിച്ചു. എങ്കിലും യേശു പറഞ്ഞു: സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും പുതിയ നിയമകാലത്തേക്കുള്ള ബന്ധത്തെ കാണിപ്പാനായി ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ യോഹന്നാൻ നിലകൊണ്ടു. ഒരു വലിയ വെളിച്ചത്തിൻ്റെ മുന്നോടിയായ ഒരു ചെറു പ്രകാശമായിരുന്നു യോഹന്നാൻ. മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ യോഹന്നാൻ്റെ മനസ്സിനെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു. എന്നാൽ പാപത്തിൽ നിലംപതിച്ച മനുഷ്യവർഗത്തിൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനും ജീവിത മാതൃകയിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം പോലെ മറ്റാരിൽ നിന്നും ഇതുവരെയോ ഇനി മേലിലോ പുറപ്പെടുകയില്ല. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ദൗത്യത്തെയും വളരെ അവ്യക്തമായ ജനം മനസ്സിലാക്കിയിരുന്നുള്ളൂ. രക്ഷകൻ നൽകുന്ന നിത്യജീവനെക്കുറിച്ച് യോഹന്നാൻ പോലും പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ദൗത്യത്തിൽ യോഹന്നാൻ സന്തോഷം കണ്ടെത്തിയിരുന്നെങ്കിലും ശോകനിർഭരമായിരുന്നു അവൻ്റെ ജീവിതം. മരുഭൂമിയിലല്ലാതെ മറ്റെങ്ങ് യോഹന്നാൻ്റെ ശബ്ദം വിരളമായിട്ടേ കേട്ടിരുന്നുള്ളൂ. ഏകാന്തമായ ജീവിതമായിരുന്നു അവൻ്റേത്. സ്വന്തം പ്രയത്നഫലം കാണുവാൻ അവൻ അനുവദിക്കപ്പെട്ടില്ല. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനും ആ വലിയ പ്രകാശത്തെ ആവരണം ചെയ്തിരിക്കുന്ന അഭൗമശക്തിയെ സാക്ഷീകരിക്കാനുമുള്ള പദവി യോഹന്നാൻ ലഭിച്ചില്ല. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നതും രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നതും മരിച്ചവർ ഉയർക്കുന്നതും കാണുന്നതിനുള്ളതായ ഭാഗ്യവും യോഹന്നാനില്ലായിരുന്നു. വാഗ്ദത്തങ്ങളോടുകൂടിയ പ്രവചനങ്ങളിന്മേൽ പ്രകാശം തൂവിയ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾപ്പാൻ യോഹന്നാന് കഴിഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും ഉപദേശങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്ത ഏറ്റവും ചെറിയ ശിഷ്യന്മാർക്ക് പോലും ഒരർത്ഥത്തിൽ യോഹന്നാനേക്കാൾ കൂടുതൽ പദവി ലഭിച്ചവരാണ്. അതാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനെന്ന് പറയുവാൻ കാരണം. യോഹന്നാൻ്റെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചവരിൽ കൂട് യോഹന്നാൻ്റെ കീർത്തി ദേശമെങ്ങും പരന്നു. അവൻ തടവിലാക്കപ്പെട്ടതോടുകൂടി കൂടുതൽ ആളുകൾ യോഹന്നാനെക്കുറിച്ച് കേൾക്കുവാനിട വന്നു. തൻ്റെ പവിത്ര ജീവിതം അനേകം ആളുകളുടെ പ്രീതിക്ക് പാത്രമായതിനാൽ തനിക്കെതിരെ രാജാവ് ക്രൂരമായ നടപടികൾ സ്വീകരിക്കാനിടയായില്ലെന്ന് പരക്കെ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ ദൈവത്തിന് ഒരു പ്രവാചകനെന്ന് ഹെരോദാവ് വിശ്വസിച്ചു. യോഹന്നാനെ സ്വതന്ത്രനാക്കണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ഹെരോദ്യയെ ഭയപ്പെട്ട് അവന് തീരുമാനം ദീർഘിപ്പിച്ചു. നേരെയുള്ള മാർഗത്തിൽ കൂടെ യോഹന്നാൻ്റെ മരണത്തിന് ഹെരോദാവിൻ്റെ അനുമതി ലഭിക്കയില്ലെന്ന് ഹെരോദ്യയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്ത്രത്തിൽ കൂടെ തൻ്റെ ഉദ്ദേശലബ്ധിക്കായി ഹെരോദ്യാ ശ്രമിച്ചു. രാജാവിൻ്റെ ജന്മദിനത്തിൽ സംസ്ഥാനത്തിലെ ഭരണാധികാരികൾക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി ഒരു കലാപരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. അവിടെ വിരുന്നും മദ്യപാനവും ഉണ്ടാകുമെന്ന് ഹെരോദ്യയ്ക്ക് അറിയാമായിരുന്നു. ഈ സന്ദർഭത്തിൽ രാജാവ് വിരുന്നിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ തൻ്റെ ഇച്ഛാനുസരണം രാജാവിനെ സ്വാധീനിക്കാമെന്ന് ഹെരോദ്യ തീരുമാനിച്ചു. ആ വലിയ വിരുന്നിൻ്റെ ദിനം സമാഗതമായി. രാജാവും പ്രഭുക്കന്മാരും വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിഥികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി മകളെ നൃത്തം ചെയ്യിക്കുന്നതിനായി ഹെരോദ്യ വിരുന്നുശാലയിലേക്ക് അയച്ചു. സലോമി യുവത്വത്തിലേക്ക് കാലൂന്നിയ ഒരു സുന്ദരിയായിരുന്നു. അവരുടെ മാദക സൗന്ദര്യം വിരുന്നാസ്വദിച്ചുകൊണ്ടിരുന്ന പ്രഭുക്കന്മാർക്ക് ഹരമായി തീർന്നു. ഇപ്രകാരമുള്ള വിരുന്നിൽ കൊട്ടാരത്തിലെ സ്ത്രീകൾ പങ്കെടുക്കുക സാധാരണമായിരുന്നില്ല. ഇസ്രയേലിലെ പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വാത്സല്യഭാജനമായ ശലോമി നൃത്തം ചെയ്ത് ഏവരെയും രസിപ്പിച്ചപ്പോൾ അതിഥികൾ ഹെരോദാവിനെ പുകഴ്ത്തി. രാജാവ് വീഞ്ഞു കുടിച്ച് മതോന്മത്തനായിരുന്നു. ബുദ്ധിയും സത്ചിന്തകളും വികാരങ്ങൾക്ക് വഴിമാറിക്കൊടുത്ത സന്ദർഭമായിരുന്നു അത്. ആനന്ദം നിറഞ്ഞു നിന്ന വിരുന്നുശാലയും വെറിക്കൂത്തിൽ മുഴുകിയിരുന്ന പ്രഭുവൃന്ദവും വിരുന്നുമേശയും തിളങ്ങുന്ന വീഞ്ഞും വെട്ടിത്തിളങ്ങുന്ന പ്രഭാപൂരവും നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയും മാത്രമായിരുന്നു ഹെരോദാവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. അഴിഞ്ഞാട്ടത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ തൻ്റെ രാജ്യത്തിലെ പ്രമുഖന്മാരുടെ മുമ്പിൽ തൻ്റെ വംഗത്വം പ്രകടിപ്പിക്കുവാൻ ഹെരോദാവ് ആഗ്രഹിച്ചു. ഹെരോദ്യയുടെ മകൾക്ക് അവൾ എന്താവശ്യപ്പെട്ടാലും രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാൽ തന്നെയും കൊടുക്കാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തു. ശലോമി അമ്മയുടെ അരികിലേക്ക് നീങ്ങി. എന്താണോ ആവശ്യപ്പെടേണ്ടതെന്ന് ചോദിക്കാനായിരുന്നു അവൾ പോയത്. ഉത്തരം വേഗത്തിലായിരുന്നു: യോഹന്നാൻ സ്നാപകൻ്റെ തല. അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രതികാരദാഹത്തെക്കുറിച്ച് ശലോമി അറിഞ്ഞിരുന്നില്ല. അമ്മയുടെ ആഗ്രഹം രാജാവിനോട് അറിയിക്കുവാൻ അവൾ മടിച്ചു. എങ്കിലും ഹെരോദ്യയുടെ തീരുമാനം വിജയിച്ചു. ഭയാനകമായ അപേക്ഷയുമായി ശലോമി രാജസന്നിധിയിലേക്ക് തിരിച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു തളികയിൽ തരണമെന്ന് പറഞ്ഞു. മർക്കോസ് 6:25. ഹെരോദാവ് ഞെട്ടിത്തെറിച്ചുപോയി. ആഹ്ലാദത്തിമിർപ്പുകൾ കെട്ടടങ്ങി. ആ വിരുന്നുശാലയിൽ ഭീതിതമായ നിശബ്ദത തളം കെട്ടി നിന്നു. യോഹന്നാനെ കൊല ചെയ്യുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഹെരോദാവ് ഭയചികിതനായി. എങ്കിലും അവൻ വാക്ക് കൊടുത്തുപോയി. താൻ ഇരുമനസ്സുള്ളവനായി കാണപ്പെടുവാൻ ഹെരോദാവ് ആഗ്രഹിച്ചില്ല. അതിഥികളുടെ സാന്നിധ്യത്തിലാണ് രാജാവ് വാക്കുകൊടുത്തത്. ഏതെങ്കിലും ഒരതിഥി ഈ വാഗ്ദാനം നിറവേറ്റേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ രാജാവ് യോഹന്നാൻ്റെ ജീവനെ സന്തോഷത്തോടെ രക്ഷിക്കുമായിരുന്നു. തടവുകാരനു വേണ്ടി സംസാരിക്കുവാൻ രാജാവ് സമയം നൽകി. യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കുവാൻ അനേക മൈലുകൾ നടന്നവർ ആ സദസ്സിലുണ്ടായിരുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത ദൈവദാസനായിരുന്നു യോഹന്നാനെന്ന് അവർക്കറിയാമായിരുന്നു. പെൺകുട്ടിയുടെ അപേക്ഷ കേട്ട് അവർ ഞെട്ടിപ്പോയി. എങ്കിലും അവരുടെ ഇംഗിതത്തിനെതിരായി നിൽക്കുവാൻ ജഡമോഹത്തിന് വശംവദനായ അവർക്ക് കഴിഞ്ഞില്ല. സ്വർഗത്തിൻ്റെ ദൂതുവാഹനം രക്ഷിപ്പാൻ ഒരു ശബ്ദം ഉയർന്നില്ല. അവിടെ കൂടിയിരുന്നവരെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു. അവർ വലിയ ചുമതലകൾ വഹിച്ചിരുന്നു. എങ്കിലും മനസ്സുകൾ മരവിച്ചവരായിരുന്നു അവരെല്ലാവരും. മദ്യപാനവും അമിതഭക്ഷണവും അവരെ കീഴടക്കി. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും മധുരമയിൽ അവർ മയങ്ങിപ്പോയിരുന്നു. അവരുടെ മനസാക്ഷികൾ മരവിച്ചിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ദുഷ്ടസ്ത്രീയുടെ പ്രതികാര വാഞ്ചയെ നിറവേറ്റിക്കൊടുക്കുന്നതിന് ദൈവത്തിൻ്റെ പ്രവാചകനെ മരണത്തിലേൽപ്പിക്കുവാൻ അവർ മൗനാനുവാദം നൽകി. ദ്രുതഗതിയിൽ നൽകിപ്പോയ തൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഹെരോദാവ് കാത്തിരുന്നു. പക്ഷേ ആരും യോഹന്നാനു വേണ്ടി വാദിക്കുവാൻ മുൻപോട്ട് വന്നില്ല. മനസ്സില്ലാ മനസ്സോടെ രാജാവ് സ്നാപകൻ്റെ മരണശിക്ഷയ്ക്ക് അനുമതി നൽകി. ഒട്ടും താമസിക്കാതെ രാജാവിൻ്റെ അതിഥികളുടെയും മുമ്പിൽ യോഹന്നാൻ സ്നാപകൻ്റെ ഛേദിക്കപ്പെട്ട തല കൊണ്ടുവരപ്പെട്ടു. ഹെരോദാവിനോട് പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന മുന്നറിയിപ്പ് നൽകിയ അധരങ്ങൾ എന്നേക്കുമായി അടഞ്ഞിരുന്നു. പുരുഷാരത്തെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്ത ആ ശബ്ദം ഇനിമേൽ കേൾക്കയില്ല. ഒരു രാത്രിയിലെ വെറിക്കൂത്തിൻ്റെ ഫലമായി വിലയായി ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ്റെ ജീവൻ നൽകേണ്ടി വന്നു. നീതിയുടെ സംരക്ഷകരായി ഇരിക്കേണ്ട ആളുകളുടെ അനിയന്ത്രിതമായ ജീവിതശൈലി മൂലം എത്രയെത്ര നിരപരാധികൾ ഹോമിക്കപ്പെടുന്നു. മദ്യചഷകം ചുണ്ടുകളിൽ കൊണ്ടുവരുന്ന മനുഷ്യൻ മദ്യപാനത്തിനടിമയായി ചെയ്യുന്ന എല്ലാ അനീതിക്കും ഉത്തരവാദിയാണ്. മദ്യപാനത്തിൻ്റെ അനന്തരഫലം നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം അറിയുവാനുള്ളതായ കഴിവില്ലാതാക്കുകയാണ്. നിർദോഷികളെ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും മദ്യപൻ സാത്താനുമായി കൂട്ടിച്ചേരുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. സദൃശ്യവാക്യം 20:1. അങ്ങനെ ന്യായം പിന്മാറി, നീതി അകന്നു, ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യെശയ്യാവ് 59:14-15. ഭരണം നടത്തുന്നവർ വർജന രാഹിത്യം മൂലം ഭരണീയരുടെ ജീവന് ദോഷം വരുത്തുന്നത് അക്ഷന്തവീയമായ അപരാധമാണ്. നിയമകർത്തവ്യം നടത്തുവാൻ നിയമപാലകരായിരിക്കേണ്ടതാണ്. ആത്മനിയന്ത്രണം അവർക്കുണ്ടായിരിക്കണം. ഊർജ്ജസ്വലതയും നീതി നിർവഹണ ബോധവും ലഭിക്കേണ്ടതിന് ശാരീരികവും മാനസികവും ധാർമ്മികവുമായ ശക്തി കെട്ടിപ്പടുക്കേണ്ടതാണ്. ഹെരോദ്യയുടെ മുമ്പാകെ യോഹന്നാൻ്റെ ശിരസ് കൊണ്ടുവരപ്പെട്ടു. പൈശാചികമായ സംതൃപ്തിയോടെ അവളത് സ്വീകരിച്ചു. പ്രതികാരം നടത്തിയതിൽ അവൾ സന്തോഷിച്ചു. ഇനിയുമേൽ ഹെരോദാവിൻ്റെ മനസാക്ഷിയെ ശല്യം ചെയ്യുവാൻ ആരുമില്ലല്ലോ എന്നവൾ ആശ്വസിച്ചു. എന്നാൽ അവളുടെ പാപപ്രവൃത്തി അവൾക്ക് സന്തോഷം പ്രദാനം ചെയ്തില്ല. അവളുടെ പ്രവൃത്തിയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും അവൾ സർവരാലും വെറുക്കപ്പെടുകയും ചെയ്തു. ഹെരോദാവ് മുമ്പിലത്തേതിലുമധികം മനപീടയാൽ വലഞ്ഞു. ഈ പ്രവൃത്തി മൂലം യോഹന്നാൻ്റെ ഉപദേശങ്ങളെ നിശബ്ദമാക്കുവാൻ കഴിഞ്ഞില്ല. കാലത്തിൻ്റെ അന്ത്യം വരെ അവൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും. ഹെരോദാവിൻ്റെ പാപം എപ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കുറ്റബോധത്താൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥയിൽ നിന്ന് മോചനം നേടുവാൻ ഹെരോദാവ് ആഗ്രഹിച്ചു. യോഹന്നാനിൽ ഹെരോദാവിന് അചഞ്ചലമായ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. യോഹന്നാൻ്റെ ത്യാഗ നിർഭരമായ ജീവിതവും തീക്ഷ്ണതയേറിയ അവൻ്റെ ആഹ്വാനങ്ങളും നല്ല ഉപദേശങ്ങളും ഹെരോദാവ് ഓർത്തു. യോഹന്നാൻ്റെ വധത്തിന് താൻ കാരണക്കാരനായത് ഹെരോദാവിനെ വല്ലാതെ ഉലച്ചു. രാജ്യഭരണം നടത്തിയപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസകൾ ലഭിച്ചപ്പോഴും പ്രസന്നവദനായിരിക്കുവാൻ ഹെരോദാവ് ശ്രമിച്ചുവെങ്കിലും അവൻ പരാജയപ്പെട്ടു. ശപിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ഹെരോദാവിൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരുന്നു. യോഹന്നാൻ്റെ വാക്കുകൾ ഹെരോദാവിൽ ആഴമായി പതിഞ്ഞിരുന്നു. ദൈവത്തിൽ നിന്ന് ആർക്കും ഒന്നും മറച്ചു വെക്കുവാൻ സാധ്യമല്ല. ദൈവം സർവ്വവ്യാപിയെന്നും വിരുന്നുശാലിയിൽ നടന്ന വെറിക്കൂത്തും യോഹന്നാനെ വധിക്കുവാൻ പുറപ്പെടുവിച്ച കൽപ്പനയും ഹെരോദ്യയുടെ ആഹ്ലാദവും അവൾ യോഹന്നാൻ്റെ ഛേദിക്കപ്പെട്ട ശിരസിനെ അവഹേളിച്ചതും ദൈവം കണ്ടിരുന്നുവെന്ന് ഹെരോദാവിന് ബോധ്യമായി. യോഹന്നാനിൽ നിന്ന് ഹെരോദാവ് കേട്ട അനേക കാര്യങ്ങളും തൻ്റെ മനസാക്ഷിയോട് കൂടുതൽ വ്യക്തമായി ഇപ്പോൾ സംസാരിക്കുന്ന പോലെ ഹെരോദാവിന് അനുഭവപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടപ്പോൾ ഹെരോദാവ് കൂടുതൽ അസ്വസ്ഥനായി. ദൈവം യോഹന്നാനെ ഉയർപ്പിച്ച് വീണ്ടും തന്നെ വിധിക്കുവാനായി അയച്ചിരിക്കുകയാണെന്ന് ഹെരോദാവ് വിചാരിച്ചു. തന്നെയും തൻ്റെ കുടുംബത്തെയും ശാപഗ്രസ്തരാക്കി യോഹന്നാൻ പകരം വീട്ടുമെന്ന് ഹെരോദാവ് ഭയപ്പെട്ടു. പാപ വഴി തിരഞ്ഞെടുക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ദൈവം അരുളിച്ചിരുന്നത് ഹെരോദാവ് തൻ്റെ ജീവിതത്തിൽ കൊയ്തുകൂട്ടുകയായിരുന്നു. നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തുടരും. നിൻ്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിൻ്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തം, നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും, നേരം വിളിക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നുവെന്നും സന്ധ്യാകാലത്ത് നേരം വിളിക്കുമ്പോൾ കൊള്ളായിരുന്നുവെന്നും നീ പറയും. ആവർത്തനം 28:65-67. പാപിയുടെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നു. കുറ്റബോധമുള്ള മനസാക്ഷിയുടെ കുത്തലിനേക്കാൾ കടുത്ത മറ്റൊരു പീഡനമില്ല. അതൊരു പാപിക്ക് രാവും പകലും അസമാധാനം നൽകുന്നു. അനേക മനസ്സുകളിൽ യോഹന്നാനുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങൾ പൊന്തി വരാറുണ്ട്. എന്തുകൊണ്ട് യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുവാനും ഒടുവിൽ ക്രൂരമായി കൊല്ലപ്പെടുവാനും ഇടയായി? എന്തുകൊണ്ട് ദൈവം ഇതനുവദിച്ചു? മനുഷ്യ മനസ്സുകൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്നാൽ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഒരു പങ്കാളിയായി തീർന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നാം കൂടുതൽ പ്രത്യാശയുള്ളവരായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികൾ സ്വയത്യാഗത്തിൻ്റെ കിരീടം അണിയേണ്ടതുണ്ട്. അവർ മനുഷ്യരാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും സാത്താൻ്റെ ഭയങ്കര ആക്രമണത്തിന് വിധേയരായിത്തീരുകയും ചെയ്യും. സ്വയത്യാഗമെന്നത് സാത്താൻ്റെ രാജ്യത്തിന് അന്യമായ ഒന്നാണ്. സാത്താൻ സ്വയത്യാഗമെന്ന തത്വത്തോട് അങ്ങേയറ്റം എതിർക്കുന്നവനാണ്. ധാർമ്മിക ശക്തിയും ഉറച്ച മനസ്സും യോഹന്നാൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും തിളങ്ങുന്ന പ്രത്യേകതകളായിരുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ഓർത്ത് സാത്താൻ ഞെട്ടി വിറച്ചു. പാപത്തിൻ്റെ ഭീകരമുഖത്തെ സാത്താൻ മറനീക്കി കാണിച്ചപ്പോൾ മനുഷ്യർ ഭയപ്പെട്ടു. അനേകം ആളുകളുടെ മേൽ സാത്താനുണ്ടായിരുന്ന ആധിപത്യം തകർന്നു. യോഹന്നാൻ്റെ സമർപ്പണ ജീവിതത്തെ തകർക്കുവാനായി സാത്താൻ അവിശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ സാത്താൻ പരാജയമടഞ്ഞു. യേശുവിനോടുള്ള പോരാട്ടത്തിലും സാത്താൻ പരാജിതനായി. സാത്താൻ ഉഗ്രകോപം കൊണ്ട് യോഹന്നാനെ കഷ്ടതയ്ക്ക് വിധേയനാക്കി. ക്രിസ്തുവിനെ ദുഃഖിപ്പിക്കുവാൻ ശ്രമിച്ചു. പാപത്തിന് വശം വന്നനാകാത്തവനെ പീഡിപ്പിക്കുക എന്നതായിത്തീരുന്നു സാത്താൻ്റെ മാർഗം. യോഹന്നാനെ വെടിവയ്പ്പാനായി യേശു ഇടപെട്ടില്ല. യോഹന്നാൻ പരീക്ഷയെ അതിജീവിക്കുമെന്ന് യേശുവിനറിയാമായിരുന്നു. തൻ്റെ സാന്നിധ്യം കൊണ്ട് യോഹന്നാൻ കിടന്നിരുന്ന കാരാഗ്രഹത്തെ പ്രകാശിതമാക്കുവാൻ യേശു ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തനിക്ക് ദൗത്യം ചെയ്ത് തീർക്കുവാനുണ്ടായിരുന്നു. അതിനു മുമ്പായി ശത്രുക്കളുടെ കയ്യിൽ പെടുവാൻ യേശു ആഗ്രഹിച്ചില്ല. വിശ്വസ്തനായ തൻ്റെ ദാസനെ സന്തോഷത്തോടെ യേശു വിടുവിക്കുമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അനേകർ ക്രിസ്തുവിന് വേണ്ടി കാരാഗ്രഹവാസവും മരണവും അനുഭവിക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി യോഹന്നാൻ സ്നാപകൻ രക്തസാക്ഷിത്വത്തിൻ്റെ പാനപാത്രം കുടിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവവും തങ്ങളെ കൈവിട്ടുപോയെന്ന് തോന്നുമാറ് ക്രിസ്തുവിൻ്റെ അനുയായികൾ വാളിനും തീയ്ക്കും പീഡനത്തിനും ഇരയാവുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രിയങ്കരനും യേശു ഏറ്റവും മാനിച്ചവനുമായ യോഹന്നാൻ്റെ അനുഭവം അവരെ പ്രചോദിതരാക്കും. ദൈവത്തിൻ്റെ ദൂതുവാഹകൻ യൗവനത്തിൽ തന്നെ കൊല്ലപ്പെടുവാൻ ദൈവം അനുവദിച്ചു. എന്നാൽ അവൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ അത് സാത്താന് അപ്രാപ്യമാണ്. കൊലോസിയർ 3:3. ക്രിസ്തുവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ സാത്താൻ ആഹ്ലാദിച്ചു. പക്ഷേ യോഹന്നാനെ പരാജയനാക്കുവാൻ സാത്താന് കഴിഞ്ഞില്ല. മരണം യോഹന്നാനെ എന്നേക്കുമായി സാത്താൻ്റെ പരീക്ഷയിൽ നിന്ന് വിമുക്തനാക്കി. ഈ പോരാട്ടത്തിൽ സാത്താൻ തൻ്റെ തനി സ്വഭാവം വെളിപ്പെടുത്തി. ദൈവത്തോടും മനുഷ്യനോടുമുള്ള തൻ്റെ ശത്രുതയെ പ്രപഞ്ചത്തിന് സാത്താൻ തുറന്നു കാട്ടി. യോഹന്നാനെ അത്ഭുതകരമായ മാർഗത്തിലൂടെ ദൈവം വിടുവിച്ചില്ല എങ്കിലും അവരൊരിക്കലും ത്യജിക്കപ്പെട്ടവനായിരുന്നില്ല. ദൈവദൂതന്മാർ അവന് എപ്പോഴും സഹായകരമായിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച് പ്രവചനങ്ങളും തിരുവെഴുത്തുകളിലെ വാഗ്ദത്തങ്ങളും അവർ യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തു. ഇത് യോഹന്നാന് ഉറപ്പും പ്രത്യാശയും നൽകി. വരുവാനുള്ള കാലങ്ങളിലും ദൈവജനത്തിന് ഇതേ ഉറപ്പും പ്രത്യാശയുമാണ് ലഭിക്കുവാൻ പോകുന്നത്. യോഹന്നാൻ സ്നാപകനും പിൻതലമുറക്കായി യേശു നൽകിയിട്ടുള്ള ഉറപ്പ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, മത്തായി 28:20 എന്നതാണ്. ദൈവമക്കൾക്ക് ആരംഭം മുതൽ അവസാനം വരെ കാണുവാൻ കഴിയുകയും ദൈവത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തിരുഹിതത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെയല്ലാതെ മറ്റൊന്നിലൂടെയും ദൈവം അവരെ നയിക്കുകയില്ല. കാരാഗ്രഹത്തിൽ ഏകനായി കിടന്ന് മരണത്തെ വരിച്ച യോഹന്നാനേക്കാൾ വലിയവരായിരില്ല സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഹാനോക്കും അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഏലിയാവും. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയർ 1:29. സ്വർഗത്തിൽ മനുഷ്യന് നൽകാവുന്ന ഏറ്റവും ഉന്നതമായ ബഹുമതിയും ഘനമേറിയ വിശ്വാസവും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ അവനോടുകൂടെ പങ്കാളിയാകുക എന്നുള്ളതാണ്.